തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ വരങ്ങളെ, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മദാനത്തിൽ നിന്നും, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആത്മദാനം സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് പിതാവിനോട് ചോദിച്ച് സഭയ്ക്ക് പകർന്നു കൊടുത്ത പരിശുദ്ധാത്മാവ് തന്നെയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഒരംഗം എന്ന നിലയിൽ തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുന്നതിനായി ഓരോ വിശ്വാസിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഹിതപ്രകാരം പകർന്നു കൊടുക്കുന്ന പ്രകൃത്യാതീതമായ ശക്തിയാണ് ആത്മാവിൻ്റെ വരങ്ങൾ. ദൈവീക തൃത്വത്തിലെ ഓരോ ആളത്വങ്ങളും സഭയ്ക്ക് പ്രത്യേക വരങ്ങളെ പകർന്നു കൊടുക്കുന്നതായി തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പിതാവായ ദൈവം പകർന്നു നൽകിയ വരങ്ങളെയും, എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൽ പുത്രനായ ക്രിസ്തു നൽകിയ വരങ്ങളെയും, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് മാത്രമേ ഈ സന്ദർഭത്തിൽ ചിന്തിപ്പാൻ നാം ശ്രമിക്കുന്നുള്ളൂ. വരങ്ങളുടെ പൊതുസ്വഭാവത്തെക്കുറിച്ച് ആദ്യം നാം മനസ്സിലാക്കണം. വരങ്ങളുടെ പൊതുസ്വഭാവം മനസ്സിലാക്കുന്നതിന് തിരുവെഴുത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം അതിനുപയോഗിക്കുന്ന ഒരു പദം ആത്മീയ വരങ്ങൾ, ഗ്രീക്കിൽ ന്യൂമാറ്റിക്കോൺ. ആത്മീയ വരങ്ങൾക്ക് പൊതുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണിത്, ന്യൂമാറ്റിക്കോൺ. 1 കൊരിന്ത്യർ 12:1-14. ആ പദത്തിന്റെ അക്ഷരീയാർത്ഥം ആത്മികങ്ങൾ, പ്രകൃത്യാതീതം എന്നെല്ലാമാണ്. അയാൾ കൃപാവരം എന്നത് സ്വാഭാവിക കഴിവുകളല്ല, പ്രത്യുത പ്രകൃത്യാതീതമായി ആത്മാവിൻ്റെ ശക്തി പ്രകടനമാണ്. ന്യൂമാറ്റിക്കോൺ എന്ന ഗ്രീക്ക് പദം ആത്മീയ വരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് കൃപാവരം എന്നത് സ്വാഭാവിക കഴിവല്ല, പ്രത്യുത പ്രകൃത്യാതീതമായി ആത്മാവിൻ്റെ ശക്തി പ്രകടനം. ഡോക്ടർ മൈക്കിൾ ഹാർപ്പർ കൃപാവരം എന്നതിന് നൽകിയിരിക്കുന്ന നിർവചനം, പ്രകൃതിക്കതീതമാണ് കൃപാവരം, അതുകൊണ്ട് സ്വാഭാവിക കഴിവുകളെ ഗണ്യമാക്കാതെ തന്നെ സഭയിലെ അംഗങ്ങളുടെ മേൽ സൗജന്യമായി ഈ കൃപാവരങ്ങളെ പകരുവാൻ സാധിക്കും. മറ്റൊരു പദം ന്യൂമാറ്റ അല്ലെങ്കിൽ ആത്മവരങ്ങൾ, ആദ്യ പദത്തോട് ബന്ധപ്പെട്ട മറ്റൊരു പദമാണിത്, 1 കൊരിന്ത്യർ 14:12. ഈ രണ്ട് പദങ്ങളും വരങ്ങളുടെ ഉറവിടം ന്യൂമ അഥവാ പരിശുദ്ധാത്മാവാണ് എന്ന് സൂചിപ്പിക്കുന്നു. 3-ാമത്തെ പദം കരിഷ്മാറ്റോൺ, അതിനെ മലയാളത്തിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോടുള്ള ബന്ധത്തിൽ സർവസാധാരണമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് കരിഷ്മാറ്റോൻ. 4:9-28-30-31. ഈ പദം കരിഷ് കൃപ എന്ന നാമപദത്തിൽ നിന്നും കരിഷ്ഓമായി സൗജന്യമായി കൊടുക്കുക എന്ന ക്രിയാപദത്തിൽ നിന്നും ഉള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൂലിയായിട്ടോ പ്രതിഫലമായിട്ടോ യോഗ്യത നിമിത്തമോ നൽകുന്ന ഒന്നല്ല, പ്രത്യുത ആത്മാവ് കൃപയാൽ വിശ്വാസികൾക്ക് നൽകുന്ന ദാനങ്ങളാണ്. ഡോക്ടർ മൈക്കിൾ ഹാർപ്പർ ഇതിനെ കുറിച്ച് വിവരിക്കുന്നത്, ദേ ആർ നോട്ട് പ്രൈസസ് ഓർ ബാഡ്ജസ് ഗിവൺ ഫോർ സ്പെഷ്യൽ മെറിറ്റ്, ദേ ആർ ഫ്രീലി ബെസ്റ്റോഡ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഗാഡ് അക്കോർഡിംഗ് ടു ദി സോവറിൻ വിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്തുവിന്റെ ശരീരമാം സഭയ്ക്ക് അകത്തും അതുപോലെ തന്നെ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുടെ മധ്യത്തിലും ആവശ്യങ്ങളുടെ മുഖത്ത് മാനുഷിക കഴിവുകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ ഒരു വിശ്വാസിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നു കൊടുക്കുന്ന ശക്തിയാണ്. കൃപാവരങ്ങൾ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ഈ 3 പദങ്ങൾക്ക് പുറമെ അവയുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് മറ്റ് മൂന്ന് ഗ്രീക്ക് പദങ്ങൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഡിയാക്കോണിയോൺ അഥവാ ശുശ്രൂഷകൻ, ഡിയാക്കോണിയോൺ ഡയാക്കോണിയോൺ. കിങ് ജെയിംസ് വേർഷനിൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ പദം തർജ്ജമ ചെയ്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:5 ആ വാക്യം കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണിത്. കൃപാവരങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പ്രായോഗിക തലത്തിൽ അതിനെ ഉപയോഗിക്കുമ്പോഴാണ്. വേറെ ഒരു ഗ്രീക്ക് പദം എനർജമാറ്റോൺ, എനർജമാറ്റോൺ വീര്യപ്രവർത്തികൾ. എല്ലാവരിലും എല്ലാമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളാണ്. 1 കൊരിന്ത്യർ 12:6 പരിശുദ്ധാത്മാവ് വിശ്വാസികൾ പകർന്നു കൊടുക്കുന്ന പ്രത്യേക ആത്മീയ ശക്തിയാലാണ് ഈ വീര്യപ്രവർത്തികൾ നടക്കുന്നത്. കൃപാവരം നിത്യമായ ഒരു വിശ്വാസിയുടെ കഴിവല്ല, പിന്നെയോ പ്രത്യേക അവസരങ്ങൾ അത്ഭുതകരമായ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയാണ് എന്ന വസ്തുതയിലേക്ക് ഈ പദം വിരൽ ചൂണ്ടുന്നു. അടുത്ത പദം തലേറോസിസ് അഥവാ പ്രത്യക്ഷീകരണം. പ്രത്യക്ഷീകരണം എന്നാണ് ഈ പദത്തിന്റെ അക്ഷരികാർത്ഥം. കൃപാവരങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യക്ഷീകരണമാണ്. ഇത് മറ്റുള്ളവർക്ക് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ആത്മവരങ്ങളുടെ സ്വഭാവത്തെ, പൊതുവായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ പദങ്ങൾ നമ്മെ സഹായിക്കുന്നു. ന്യൂമാറ്റിക്കോൺ, ന്യൂമാറ്റ, കാരിഷ്മാറ്റോൺ, ഡിയാക്കോണിയോൺ, എനർജമാറ്റോൺ, തനേറോസിസ്. ഇനി വരങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. കർത്താവിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ തുടർച്ചയായ പ്രത്യക്ഷീകരണത്തിന് വിവിധ ലക്ഷ്യങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമാം സഭയിൽ ദൈവ സാന്നിധ്യത്തെ പ്രത്യക്ഷമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൃപാവരങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം നിശ്ചയമായും അവരുടെ മധ്യേ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകും. 1 കൊരിന്ത്യർ 14:25 കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ഒരു സഭയിലേക്ക് കടന്നു വരുന്ന ഒരു അവിശ്വാസി ദൈവിക ശക്തി അനുഭവപ്പെടാതെ അവിടെ നിന്ന് കടന്നു പോവുകയില്ല. 1 കൊരിന്ത്യർ 12:10 സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവിന് പകരം ഈ ലോകത്തിൽ ശുശ്രൂഷ നടത്തുന്നത് അവന്റെ ശരീരത്തിലെ അവയവങ്ങളായ വിശ്വാസികളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കുന്ന പ്രകൃത്യാതീതമായ ശക്തിയിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തിയും പൊതുവിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. ലോകത്തിൽ തുടർമാനമായുള്ള ദൈവിക സാന്നിധ്യത്തിന്റെ തെളിവിന് സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷീകരണം അത്യന്താപേക്ഷിതമാണ്. 2. കർത്താവിന്റെ അന്ത്യകൽപ്പന പ്രായോഗികമാക്കുന്നതിൽ നമ്മെ സഹായിക്കുക എന്നുള്ളതാണ്. തന്റെ ശിഷ്യന്മാർ എവിടെ പോയി സുവിശേഷം അറിയിച്ചാലും ആ ദൂതിനെ ഉറപ്പിക്കുവാൻ ദൈവിക അടയാളങ്ങൾ അവരെ പിന്തുടരുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മർക്കോസ് 16:9-20 അപ്പോസ്തോലന്മാർ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷീകരണത്തിലാണ് ജാതികളെ ക്രിസ്തുവിന് വേണ്ടി നേടിയത് എന്ന് തിരുവഴുത്ത് സാക്ഷിക്കുന്നു. പ്രവൃത്തി 14:8-16, 16:16-18, 19:11-20, 28:1-10, എബ്രായർ 2:4. പിന്തുടരുന്ന അത്ഭുതങ്ങളാണ് ദൈവം തന്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. കൃപാവരങ്ങൾ ആരിലൂടെ പ്രത്യക്ഷമാകുന്നു? അവർക്ക് പ്രകൃത്യാതീതമായി സ്വാഭാവികമാകുന്നു. അസാധ്യതകൾ സാധ്യമാകുന്നു. അപ്രതീക്ഷിതമായവ അവർ പ്രതീക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു കർത്താവ് എന്തു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമോ അതുപോലെ പറയുവാനും പ്രവർത്തിക്കുവാനും അവർക്ക് ശക്തി നൽകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മവരങ്ങളുടെ പ്രത്യക്ഷീകരണം എന്ന് നാം പറയുന്നത് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷീകരണമാണ്. യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന വലിയ തെളിവ്. സഭയുടെ ആത്മീയ വർദ്ധനവിനും വളർച്ചയ്ക്കും കൃപാവരങ്ങൾ. കൃപാവരങ്ങളുടെ എല്ലാം പ്രത്യക്ഷീകരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനവിനുമാകുന്നു. എഫേസ്യർ 4:11-12. ഇനി വരങ്ങളുടെ വിതരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കണമെന്നും ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്നും തിരുവെഴുത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. 1 Cor 12:31, 14:1. എന്നാൽ വരങ്ങൾ പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണഹിതപ്രകാരമാണ്. 1 Cor 14:11. ഈ ആശയങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് തോന്നിപ്പോകാമെങ്കിലും അങ്ങനെയല്ല. ആഗ്രഹം നമ്മുടെ ചുമതലയും വിതരണം ആത്മാവിന്റെ ചുമതലയുമാണ്. കൃപാവരം, കരിഷ്മാറ്റോൺ എന്ന പദം വ്യക്തമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഈ വിധത്തിലുള്ള പ്രത്യക്ഷീകരണം ഒരു സൗജന്യദാനമാണ്. അത് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രാപിക്കുവാൻ സാധിക്കുന്നതല്ല എന്നാണ്. തന്റെ ശരീരമാം സഭയിൽ നാം ചെയ്തെടുക്കേണ്ട പ്രത്യേക ശുശ്രൂഷയ്ക്കായി നമ്മെ പ്രാപ്തരാക്കി തീർക്കുക എന്നതാണ് വരങ്ങളുടെ വിതരണത്തിൽ ദൈവിക ഉദ്ദേശം. ഞാനത് ആവർത്തിക്കട്ടെ. തന്റെ ശരീരമാം സഭയിൽ നാം ചെയ്തെടുക്കേണ്ട പ്രത്യേക ശുശ്രൂഷയ്ക്കായി നമ്മെ പ്രാപ്തരാക്കി തീർക്കുക എന്നതാണ് വരങ്ങളുടെ വിതരണത്തിൽ ദൈവിക ഉദ്ദേശം. നമുക്ക് ആവശ്യമായ കൃപാവരം ഏതാണ് എന്ന് ദൈവാത്മാവിനറിയാം. തന്റെ സർവജ്ഞാനത്തിൽ അവിടുന്ന് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ നാം സമ്പൂർണമായി അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് ലഭിക്കേണ്ട വരം ഏതാണ് എന്ന് നിശ്ചയിക്കേണ്ടത് നാം അല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഗാർഡൻ ലിൻഡൻസയുടെ വാക്ക് പ്രത്യേക ശ്രദ്ധേയമാണ്. ഈ ദിവസങ്ങളിൽ നാം സാധാരണ കാണാറുള്ള ഒന്നാണ് മനുഷ്യൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. ശൗലിന്റെ പടച്ചിട്ടയിടുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയകരമായി ശുശ്രൂഷ ഒരിക്കലും ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. ദൈവിക വിളി അനുഭവബോധ്യമാകുന്ന ഓരോ ശുശ്രൂഷകനും പ്രാർത്ഥനയോടും ഉപവാസത്തോടും തുറന്ന ഹൃദയത്തോടും കൂടെ ദൈവസേനയിൽ കാത്തിരുന്ന് സഭയിൽ ഏത് ശുശ്രൂഷ നിവർത്തിച്ചെടുക്കുവാൻ ദൈവം തന്നെ വിളിച്ചുവെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ ഉദിക്കുന്ന വലിയ ചോദ്യം, ദൈവത്തിന് നമ്മെ എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആത്മീയ വരങ്ങളുടെ പൊതു ഐക്യത്തെക്കുറിച്ച് നമുക്ക് ഇനി ശ്രദ്ധിക്കാം. ആത്മീയ വരങ്ങൾ പലർക്കും പലതായിരുന്നാലും എല്ലാറ്റിന്റെയും സ്വഭാവവും ഉത്ഭവസ്ഥാനവും ഉപയോഗവും ഒന്നു തന്നെ. പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഒരേ വിധത്തിലും ഒരേ അളവിലും അല്ല പ്രവർത്തിക്കുന്നത്. ജന്മസിദ്ധമായ പ്രാപ്തിക്കും സ്വഭാവത്തിനും അനുസൃതമായി ആത്മാവിന്റെ പ്രയോഗം ഓരോ വിശ്വാസിയിലും വ്യത്യാസപ്പെട്ട് കണ്ടേക്കാം. എന്നാൽ ഓരോ വിശ്വാസിയിലും വിളങ്ങുന്ന ആത്മവരങ്ങളുടെ എല്ലാ ഉദ്ദേശവും സാധ്യവും ഒന്നാണ്. അതായത് പൊതുസഭയുടെ പ്രയോജനവും ക്ഷേമവും ശ്രേയസ്സും. 1 Cor 12:4-11 വാക്യങ്ങൾ ആ യാഥാർത്ഥ്യമാണ് വ്യക്തമാക്കുന്നത്. ആത്മീയ വരങ്ങൾ ലഭിച്ചിട്ടുള്ള സഭാംഗങ്ങളും പൊതുസഭയും തമ്മിലുള്ള പ്രവർത്തന രീതി എന്തായിരിക്കണം? ആത്മീയ വരങ്ങളുടെ ഉദ്ദേശം സാധിക്കുന്നതിലേക്കായി ഓരോ വരം ലഭിച്ചിട്ടുള്ളവർ പരസ്പരവും പൊതുസഭയോടും എങ്ങനെ വർത്തിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 Cor 12:13-31 വാക്യങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ ആശയം തെളിയിക്കുന്നതിന് മനുഷ്യ ശരീരത്തെ ദൃഷ്ടാന്തമായി എടുത്തിരിക്കുന്നു. ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിന്റെയും പ്രവൃത്തി വിവിധങ്ങളാണെങ്കിലും എല്ലാറ്റിനെയും കൊണ്ട് സാധിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ അവയവങ്ങളും കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്ന ശരീരത്തിന്റെ പൊതുനന്മയാണ്. അതുപോലെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഓരോ വിശ്വാസിയും ഈ മാർമിക ശരീരത്തിന്റെ പ്രത്യേക അവയവമാണ്. ഓരോ വിശ്വാസിയുടെയും ശുശ്രൂഷ വെവ്വേറെ ആയിരുന്നാലും എല്ലാവരും പൊതു ശരീരമായ സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്കായി ഒരേ ശക്തിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് പരസ്പരം അലക്ഷ്യമായി ഗണിക്കുകയോ താനാണ് സർവോപരി ശ്രേഷ്ഠമെന്ന് ഭാവിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയോ താൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെത്താൻ അവഗണിക്കുകയോ ഒരുവന്റെ സ്ഥാനത്ത് മറ്റൊരുവൻ അനധികൃതമായി കൈകടത്തുകയോ പരസ്പരം അസൂയപ്പെടുകയോ ചെയ്യുവാൻ ഇടയാകരുത്. അവരവർക്ക് ലഭിച്ചിട്ടുള്ള വരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്നത് തെറ്റാണ്. 1 കൊരിന്ത്യർ 12:15-20 ഒരവയവത്തിന്റെ സ്ഥാനമോ വിലയോ പ്രയോജനമോ മതിക്കുന്നത് അത് അതിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തിയല്ല. ഒരവയവത്തിന്റെ സ്ഥാനമോ വിലയോ പ്രയോജനമോ മതിക്കുന്നത് അതിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തിയല്ല. 1 കൊരിന്ത്യർ 12:15-16 ശരീരത്തിൽ പലതരത്തിലുള്ള അവയവങ്ങൾ വേണ്ടിയിരിക്കുന്നു. ഓരോ അവയവം കൊണ്ടും സാധിക്കേണ്ടതും സാധിക്കാവുന്നതുമായ പൊതുപ്രയോജനം നിർണയിക്കുന്നതിന് തക്ക സർവജ്ഞാനിയായ ദൈവമാണ് യുക്താനുസരണം ഓരോരുത്തർക്കും വിവിധ വരങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വരങ്ങളെല്ലാം അതാതിന്റെ സ്ഥാനത്ത് ശ്രേഷ്ഠവും പ്രധാനപ്പെട്ടതുമാകുന്നു. ഓരോ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ഓരോ അവയവത്തിൻ്റെയും പ്രാധാന്യം വ്യത്യാസപ്പെടുന്നത് പോലെ ഒരു പ്രത്യേക സമൂഹത്തിന് ഒരു പ്രത്യേക അവസരത്തിൽ ഏറ്റവും പ്രയോജനമായിരിക്കുന്നത് ഏത് വരമാണോ അതാണ് ആ രംഗത്തേക്കുള്ള ശ്രേഷ്ഠ വരം. ഒരവയവം മറ്റ് അവയവങ്ങൾക്കുള്ള വരങ്ങളെ തുച്ഛീകരിക്കുന്ന തെറ്റാണ്. 1 കൊരിന്ത്യർ 14:21-26 ശരീരത്തിന്റെ ഉത്തമ അംഗങ്ങൾ മാത്രമല്ല അഴകും ശക്തിയും കുറഞ്ഞവയും ശരീരത്തിന്റെ ശരിയായ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. വാക്യം 21:22 കുറവുള്ളവയും ആവശ്യമാണെന്ന് മാത്രമല്ല അവയ്ക്ക് കൂടുതൽ മാനം കൊടുക്കുന്നത് സ്വാഭാവികവുമാണ്. വാക്യം 23 ഇത് തന്നെയാണ് വരങ്ങളുടെയും കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത്. വരങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിന് ദൈവം കൂടുതൽ വില കൽപ്പിക്കുന്നില്ല. വാക്യം 29:30 ഒന്നിനേക്കാൾ മറ്റൊന്നിനെ വേർതിരിച്ച് നിർത്താതെ ക്രിസ്തുവിന്റെ ശരീരം പരിപൂർണമായി തീരേണ്ടതിന് എല്ലാ വരങ്ങളെയും യുക്തമായ വിധം പരസ്പരം ഘടിപ്പിച്ചിരിക്കുകയാണ്. വരങ്ങളുടെ ഉപയോഗത്തിൽ പരമപ്രധാനമായ ലക്ഷ്യം മറ്റുള്ളവരുടെ ആത്മീയ വർധനവാണ്. 1 കൊരിന്ത്യർ 12:7-14:12-26 എഫേസ്യർ 4:11-12 സ്വാർത്ഥ മനോഭാവം ഒരിക്കലും പ്രത്യക്ഷപ്പെടുവാൻ പാടുള്ളതല്ല. കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനായി ഉപയോഗിക്കണം. 1 പത്രോസ് 4:10 വരങ്ങളുടെ പ്രയോഗത്തിൽ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുത സ്വയം നിയന്ത്രണം ഇതിൽ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 14:27-28 അങ്ങനെയല്ലെങ്കിൽ പൊതുവായ ആത്മീയവർദ്ധനകൾ പകരം പൊതുവായ കലക്കമായിരിക്കും ഫലം. ഈ വരങ്ങൾ എങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും? വരങ്ങൾ നൽകപ്പെടുന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവ് സർവാധിപതിയാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ സാധാരണയായി ദൈവം മനുഷ്യനുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വരങ്ങൾ പ്രാപിക്കുന്നവരുടെ ഭാഗത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. 1, പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ആത്മാവിന്റെ പ്രത്യക്ഷീകരണമാകിയാൽ വരങ്ങൾ പ്രാപിക്കുന്നതിനുള്ള പ്രാരംഭ പടി പരിശുദ്ധാത്മ ദാനം തന്നെ പ്രാപിക്കുക. 2, വരങ്ങൾക്ക് വേണ്ടി അഭിവാഞ്ചി ആവശ്യം. 1 കൊരിന്ത്യർ 12:31 ക്രിസ്തുവിന്റെ ശരീരാവയവങ്ങൾ എന്ന നിലയിൽ ശ്രേഷ്ഠ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പാൻ നമുക്ക് അവകാശമുണ്ട്. 3, അതിയായ ആഗ്രഹം ആവശ്യമാണ്. 1 കൊരിന്ത്യർ 14:1 ഏലിയാ പ്രവാചകൻ ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിനു വേണ്ടി ആഗ്രഹിച്ചതുപോലെ ആഗ്രഹം നമുക്കുണ്ടാകണം. ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം തൃപ്തി വരുത്തുന്നത്. 4, ദൈവഹിതത്തിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണം. എന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം എന്നായിരിക്കണം വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവവൈതലിന്റെ മനോഭാവം. 5, പ്രാർത്ഥിക്കണം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 11:13 ചില പ്രത്യേക വരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ വിശ്വാസികളോട് പൗലോസ് ഉപദേശിക്കുന്നതായി നാം 1 കൊരിന്ത്യർ പതിനാലിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശുശ്രൂഷ അനേക വരങ്ങളാൽ കൃപകളാൽ നിറഞ്ഞ് അതേ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃപാവരങ്ങളാൽ ജ്വലിച്ചവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുകയും ശ്രേഷ്ഠവരങ്ങളെ ദൈവത്തിങ്കിൽ നിന്ന് വാഞ്ചിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അത് പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം അതേ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ഭാഗവും ഞാൻ അവസാനിപ്പിക്കുന്നു.